അന്തം വിട്ടു നോക്കി ഒരു അഫ്ഗാനിയെ കണ്ട പാകിസ്ഥാനിയെ കണ്ട നമ്മളെന്ത് ചെയ്യുന്നത്? അത്ഭുതപ്പെടുക. 6 അടി 10 ഇഞ്ച് ഉയരങ്ങൾ. ഞാനിപ്പോ ഉമ്രയ്ക്ക് പോയ ഹജലസൂദ് മുത്താൻ വേണ്ടി ഒരു അഫ്ഗാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ പോയി എല്ലാരും വഴി അവിടെ പോയി ഞാൻ വയ്യ അങ്ങോട്ട് എത്തിയപ്പോ അവൻ എന്റെ കൈ മുതൽ ഒറ്റ വലിയെന്ന് വിളിച്ചു. ഓരൊറ്റ വരി കാറ്റഴിച്ച് സൈക്കിൾ ബൈക്കിലോട്ട് പോയാൽ ഞാൻ ബൈക്കിൽ. അവരുടെ ആരോഗ്യം എന്താ? അവരെ കണ്ടാൽ യുവജമുന്നാസ് ബിറഈഹിം, അവരെ കണ്ടാൽ ജനങ്ങൾ അത്ഭുതത്തോടെ പോകും. അസ്മാഉഹും കുന, അവരുടെ പേര് ചില ചെല്ല കുഞ്ഞിയത് പോലെ. അഹമ്മദ് ഷാ ഉത്തവത്തിൽ, അഹമ്മദ് റബ് ഗഞ്ചാനി, ഗുൽബുദ്ദീൻ ഹിക്കുമത്തി, ഇങ്ങനെയുള്ള പേരായിരിക്കും അവർക്ക്. പിന്നെയോ അൻസാബുഹും ഖുറ, അവരറിയപ്പെടുന്നത് അവരുടെ ഗോത്രത്തിലേക്ക് ചേർത്തിട്ടാണ്. ഗൽഫീദ് നടക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം കുർദ് വംശം അടുത്ത ഗോത്രക്കാർ. ഇങ്ങനെ ഗോത്രത്തിലേക്ക് ചേർത്തിട്ടായിരിക്കും അവരെ പറയുക. അങ്ങനെ ഒരു സമൂഹം ഉദയം ചുരുക്കി പറയാം. ഇനി നമുക്ക് ഒത്തിരി കിടക്കുന്നു. ഇമാം മഹദി, ദജ്ജാല്, യജൂജ് മജൂജ്, ദാബത്തിന്റെ അറിവ് ഒക്കെ കിടക്കാണ് ഇനി പറയാം. അങ്ങനെ ഒരു സമൂഹം ഉദയം ചെയ്ത് കഴിയുമ്പോ സഹോദരങ്ങളെ കേട്ടുകൊള്ളുക, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവരെ തകർത്തെറിയാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ തീരുമാനിക്കും. ആ രാജ്യത്തിനെതിരെ അവർ യുദ്ധം പ്രഖ്യാപിക്കും. 16 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ആമിനയുടെ മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മലനിരക്കുകളിൽ ഉദയം ചെയ്യുന്ന സമൂഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് വികലാംഗനായ മനുഷ്യനായിരിക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങനെ നിങ്ങൾ മുന്നിൽ കാണുന്നു നബിയെ, അഫ്ഗാനിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ BBC യുടെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലോകമഹായുദ്ധത്തിൽ ഒരു കാലിനൊറ്റപ്പെട്ട് വീൽചെയറിൽ വന്ന റിച്ചാർഡ് മൈൽസ് എന്ന് പറയുന്ന അമേരിക്കയുടെ കരസേനാ മേധാവി അവസാനം BBC ടെലിവിഷന് വീൽചെയറിൽ ഇരുന്നിട്ട് അഫ്ഗാനിനെതിരെ യുദ്ധ നീക്കം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോ റിച്ചാർഡുമായി സ്വന്ന വികലാംഗനായ മനുഷ്യനിരുന്നിട്ട് അഫ്ഗാനിനെതിരെ യുദ്ധം തുടങ്ങുന്നു എന്ന് പറയുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ലോകാവസാനത്തിന്റെ അടയാളം വരുമ്പോ അഫ്ഗാനികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒരു വികലാംഗനായ മനുഷ്യനായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ തിരുദൂതരെ അന്ന് പറഞ്ഞത് ഞങ്ങൾ അതേപോലെ മുമ്പിൽ കാണുന്നു നബിയെ, ഞങ്ങൾ മുമ്പിൽ കാണുന്നു നബിയെ. സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിതം മുഴുവനും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ലോക പാശ്ചാത്യ ശക്തികൾ ഒരുമിക്കുമ്പോ ഇറാഖില്, ചെച്ചിനിയില്, ബോസ്നിയയില്, സോമാലിയയില് ആയിരക്കണക്കിന് ശിരസിട്ട കബന്ധങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ സമയത്ത് കുറച്ച് യുദ്ധമങ്ങ് പുറപ്പെട്ടു കളയും. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന്. നടന്നു പോകുന്ന വഴിയിലാണ് ബോംബുകൾ കെട്ടിത്തെറുക്കുന്നത്, പച്ചക്കറി വാങ്ങാൻ പോയവനാണ് 4 കഷണങ്ങളായി ചിതറിത്തെറുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പാവപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് മുത്തിച്ചു പോയ ഔദ എന്ന പെൺകുട്ടിയാണ് തലച്ചോറ് ചിന്തിച്ചതറി ഫലസ്തീനിൽ ചിതറിത്തെറിച്ചത്. അവൾക്കറിയുന്നതാണ് എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന്. ഉപ്പാന്റെ കൈ പിടിച്ച് ടാക്സിയിൽ പോകുമ്പോഴാണ് അമേരിക്കയുടെ ഇസ്രയേലിന്റെ വിമാനങ്ങൾ വന്ന് ബോംബ് വംശം നടത്തിയത്. ഔദ എന്ന പൊന്നുമോളെ, പൊട്ടിത്തെറിച്ചതിന്റെ പൊൻവളമൊട്ടുകളെ, അവൾ മുഴുവനും ചിതറിത്തെറിച്ചുപോയി. സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗത്ത് ഇറാഖില്, കശ്മീരില്, ചെച്ചിനയില്, ബോസ്നിയയില്, ഫലസ്തീനില് അള്ളാഹുവിന്റെ റസൂൽ 17 മാസക്കാലം നെഞ്ചു തിരിച്ച് നമസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുന്നിൽ കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ഇന്ത്യപാതയിലൂടെ ചെറുത്തു നിൽക്കുന്ന ഫലസ്തീൻ മുജാഹിദുകൾ ഓ ഫലസ്തീനിന്റെ മക്കളെ തച്ചിതകരക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒടുന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദര, 80 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പുരുഷായുസ് മുഴുവനും ഈ രാജ്യത്തിന്റെ മുഴുവനും സ്വത്ത് കൊടുത്തിട്ട് ഫലസ്തീനില് പോരാടുന്ന ഫലസ്തീൻ മുജാഹിദുകളെ കൊല്ലാൻ വേണ്ടി പണം മുഴുവനും അമേരിക്കക്കും ഇസ്രയേലിനും കൊടുത്ത് സൂസന്ന എന്ന് പറയുന്ന ഇംഗ്ലീഷ് നേഴ്സിന്റെ മകളെ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങിയിട്ട് കിട്ടിയതല്ല, പാതിരാ സമയത്ത് പാതി ഉടുപ്പുമിട്ട് കാൽവെണ്ണയും കാണിച്ചിട്ട് സൂസന്ന എന്ന് പറയുന്ന പെണ്ണ് കൈറോയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോ തനിക്കും തന്റെ മക്കൾക്കും വേണ്ടി കോടിക്കണക്കിന് ഡോളർ കൊണ്ടുപോയി ഫിഷ് ബാങ്കിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രയോഗം നടത്തിയ മൂസാ നബിയുടെ പ്രബോധനത്തിന് കാതോർത്തു നിന്ന ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ പ്രസവത്തിന് മാരടം പകർന്നു കൊടുത്ത തൂലിസീന പർവ്വതമടക്കമുള്ള ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ജന്മത്തിന് കാവൽ നിന്ന ഈജിപ്റ്റ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ സർവ്വസമ്പത്തുകളും തൗറാത്ത് എന്ന വേദഗ്രന്ഥം ഇറങ്ങിയ പരിപാവനമായ മണ്ണിലുണ്ടായത് സർവ്വതും ഇസ്രയേലിന് വാലിക്കോലി കൊടുത്ത സാക്ഷാൽ ഹുസൈൻ മുബാറക് എന്ന 80 വയസ്സുകാരുടെ താഴെയിറക്കിയിട്ട് രാജ്യം വിട്ടു ഓടേണ്ടി വന്നിരുന്നുവെങ്കിൽ ഫലസ്തീനി മുജാഹിദുകളെ കൊന്നെടുക്കാൻ ചിലവാങ്ങിക്കാൻ പൈസ കൊടുത്തവര് അവന്റെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കാൻ ചരിത്രത്തിന് കഴിഞ്ഞെങ്കിൽ അമേരിക്ക എന്ന സാമ്രാജ്യത്തിന്റെ ദാസന്മാരായി വാലാട്ടിപ്പട്ടികളായി കഴിഞ്ഞ സർവ്വ സാമ്രാജ്യത്തെ പ്രഭുക്കളെയും താഴെയിറക്കാൻ ജനകീയ വിപ്ലവത്തിന് കഴിയുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലോകാവസാനത്തിന് മുമ്പ് നടക്കാനിരിക്കുന്ന മാറ്റത്തിന്റെ ഗതിയാണിതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇസ്ലാമിക സമൂഹം മുഴുവനും ഇങ്ങനെ തീരാ കയത്തിൽ പെടുമ്പോ എല്ലാവരും മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ ശേഖരിക്കുമ്പോ ഇസ്ലാമിക സമൂഹം ആ വേദനയിൽ കിടന്നുറങ്ങാൻ പറ്റാതെ അങ്ങനെ ജീവിതത്തിൽ മുഴുവനും വേദനയോടെ കഴിയുമ്പോ നമുക്ക് വേദനയില്ലേ ഫലസ്തീനെ ഓർക്കുമ്പോ, നമുക്ക് വേദനയില്ലേ ഇറാഖികൾ ഓർക്കുമ്പോ, നമുക്ക് വേദനയില്ലേ അഫ്ഗാനികൾ ഓർക്കുമ്പോ, നമുക്ക് വേദനയില്ലേ ലബനാനികൾ ഓർക്കുമ്പോ, നമുക്ക് വേദനയില്ലേ ബോസ്നിയ ഓർക്കുമ്പോ, നമുക്ക് വേദനയില്ലേ ചെച്നിയ ഓർക്കുമ്പോ, എല്ലാ വേദനയോടെ കിടന്നിറങ്ങുമ്പോ ഇസ്ലാമിനെ തകർക്കാൻ സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോ അതാ ആ സമയത്ത് വിശുദ്ധമായ ഹജ്ജിന്റെ സമയമായി, ആ സമയത്ത് വിശുദ്ധമായ ഹജ്ജിന്റെ സമയമായി ലോകരാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവന് ഹജ്ജിന് വേണ്ടി വെള്ളവസ്ത്രം ധരിച്ച് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്തിന്റെ മന്ത്രവുമായി കഅബയിലേക്ക് പോകുമ്പോ ആ സമയത്ത് ഒരു ദിവസം കഴിവാലയത്തിൽ വെച്ച് അസർ നമസ്കാരത്തിന് വേണ്ടി 12 രാജ്യങ്ങളിൽ നിന്ന് വന്ന അബുദാലികളായ പണ്ഡിതന്മാർ, ലോക പ്രശസ്തരായ 12 ഇസ്ലാമിക പണ്ഡിതന്മാര് കഴിവാലയത്തിൽ അസർ നമസ്കാരത്തിന് ഒരുമിച്ച് കൂടും, രണ്ടുപേരും പരസ്പരം പരിചയപ്പെടും. എന്നിട്ട് ആ 12 പണ്ഡിതന്മാര് ഇസ്ലാമിക സമൂഹത്തിന്റെ വേദനകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ, ഓരോ സമൂഹത്തിന്റെ വേദനകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആ സമയത്ത് വരാനിരിക്കുന്ന ചരിത്രത്തിന്റെ കാഹളമൂത്ത് കേൾക്കാൻ ഒരു പണ്ഡിതൻ പറയും, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഇസ്ലാമിക സമൂഹം മുഴുവനും എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയുമ്പോ ഇസ്ലാമിക സമൂഹം മുഴുവനും ഒരു നാഥനില്ലാതെ ചിതറിത്തെറിക്കുമ്പോ ആ ഇസ്ലാമിക സമൂഹത്തിന് നായകത്വം കൊടുക്കാൻ ഇമാം മഹ്ദി വരുമെന്ന് റസൂലുള്ളയുടെ ഹദീസ് ഉണ്ടല്ലോ, ആ ഇമാം മഹ്ദിയെ അന്വേഷിക്കാമെന്ന് ഒരു പണ്ഡിതൻ പറയുമ്പോ ഒരു ഹജ്ജിന്റെ സമയത്താണ് ആ 12 പണ്ഡിതന്മാര് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഇമാം മഹ്ദിയെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവരിമാം മഹ്ദിയെ മക്കയുടെ കൈബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് അന്വേഷിക്കാൻ തുടങ്ങുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 12 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടും, അവര് പറയും ഇങ്ങനെ സമൂഹം മുഴുവനും ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോ അവർ ഇമാം മഹ്ദിയെ കാണൂ ഇല്ലയോ ഇൻഷാല്ലാ നാളെ ഇമാം മഹ്ദി. ഇനി ഇനി മുതലാണ് വലിയ അടയാളം. ഇമാം മഹ്ദി വന്നതിന് ശേഷമാണ് ഈസാനബി, ഈസാനബിക്ക് ശേഷമാണ് ഈസാനബിയുടെ ഇടയിലാണ് യജൂജ് മഖ്ജൂജ്, പിന്നീട് ദജ്ജാല് ദാബത്തിന്റെ ഉറവ്, പിന്നെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ. നാളെ അത് ഇൻഷാല്ലാ നാളെ കഴിഞ്ഞ് എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തീരുന്നത്. ആരും പിരിയണ്ട, ഇത്രയും കേട്ടിട്ട് ഒരു കാര്യം കൂടെ പറയണം. ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണം? ഇത്രയും കേട്ടിട്ട് എന്ത് ചെയ്യണം? ഒരൊറ്റ ആയത്തോട് കേൾപ്പിക്കുന്നിട്ട് പോയി ലോകം അവസാനിക്കും. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതും എല്ലാം നമുക്കറിയാം. പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്ത എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ ആയത്തിറങ്ങി എവിടെ വെച്ചാ ഇറങ്ങുന്നത്? ഈ ആയത്ത് കേട്ടിട്ട് സഹാബാക്കൾക്കുണ്ടായതുപോലെ ഒരവസ്ഥ നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ ആയത്ത് ഇറങ്ങി. എപ്പോഴാണ് എഴുതിയത്? ബനുൽ മുസ്തലക്ക് യുദ്ധം നടക്കുക. യുദ്ധത്തിന്റെ രാത്രി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിട്ട് രാത്രിയിൽ കിടക്കുകയാ. പാതിരാവിന്റെ നമസ്കാരം കഴിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്ത് ക്ഷീണമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ ബനുൽ മുസ്തലക്കിന്റെ യുദ്ധഭൂമിയിലാണ്. ചെറിയൊരു കൂടാരം, കുറെ കൂടാരങ്ങൾ കെട്ടി പാതിരാ സമയമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ പോരെടുത്ത ക്ഷീണം കാരണത്താൽ അള്ളാഹു റസൂലിന്റെ സഹാബത്ത് കിടന്നുറങ്ങാൻ ശയ്യയിലോട്ട് പോവുകയാണ്. ആ സമയത്താണ് ജിബ്രീൽ വരുന്നത്, അള്ളാഹു റസൂലിനോട് സൂറത്തുൽ ഹജ്ജ് അവതരിപ്പിക്കുന്നത്. അള്ളാഹു റസൂൽ പറഞ്ഞു, സഹാബ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്നിറങ്ങിയ ആയത്ത് നിങ്ങൾക്ക് ഞാനെന്ന് പഠിപ്പിച്ചു തരട്ടെയോ? അള്ളാഹു റസൂൽ ഓതാൻ തുടങ്ങി, യാ أيها الناس اتقوا ربكم إن زلزلة الساعة شيء عليم يا أيها الناس قوت لنجل اتقوا ربكم الله نسوط تذيبكني الله نسوط تذيبكني يمد من نعنى لنجل الله نسوط تذيبكني إن زلزلة الساعة شيء عليم يا നാളിന്റെ കുലുക്കം അതൊരു വല്ലാത്ത കുലുക്കമാ. ലോകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭൂമി കുലുക്കമുണ്ടല്ലോ, ഒരു ജൽസലത്തുണ്ടല്ലോ, ആ ജൽസലത്ത് ശൈവുന്നലി അതൊരു വല്ലാത്ത സംഭവമാണ്, അതൊരു വല്ലാത്ത സംഭവമാണ്. ആ ഖിയാമത്ത് നാളിന്റെ കുലുക്കം വന്നാൽ യൗമ തറൗന തദഹലു കുല്ലു ദർയതിന മർവദ വതദറു കുല്ലു ദാതി ഹംമിൻ ഹംലഹാ وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ആകുലക്കത്തിന്റെ ശബ്ദം കേട്ടാൽ മടിത്തട്ടിലിരിക്കുന്ന പാല് കുടിക്കുന്ന മക്കളെ വലിച്ചെറിഞ്ഞ് തുമ്മയോടാണ്ടുടങ്ങും. ആ ശബ്ദം കേട്ടാൽ ഗർഭിണികൾ അറിയാതെ പ്രസവിച്ചു പോകും. അത്രയും വലിയ ഭീകരമായ ശബ്ദമാണെന്ന് ആയത്തിറങ്ങിയപ്പോ സഹോദരങ്ങളെ ഹദീസിൽ കാണാം, അന്ന് സഹാബാക്കൾ കരഞ്ഞതുപോലെ ജീവിതത്തിൽ വരെ കരഞ്ഞിട്ടില്ല. അവശതകൾ മാറാൻ കിടക്കാൻ പോയ സഹാബത്ത് പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയി. കണ്ണിലൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഖിയാമത്തിന്റെ പരിസരം കേട്ടപ്പോ സഹാബാക്കളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാർ തൊടുകേ. ഈ ഹദീസ് റിവായത്തിൽ ഇന്ന് റാവി പറയുന്നു, അതുപോലൊരു കരച്ചിൽ പിന്നെ ഞാൻ കണ്ടിട്ടേയില്ല. അവര് നിന്നുമല്ലാതെ നിന്നുപോയി. ആ നിന്ന് സഹാബാക്കള് കിടക്കാൻ മറന്നു. ആ നിന്നതിൽ സുബഹി വരുന്നു. അവരുടെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ജീനി കെട്ടി വെക്കാൻ പോലും കൈകൾക്ക് കഴുത്തില്ല, കുഴഞ്ഞു പോയി. അവര് കിടന്നിരുന്ന യുദ്ധം കഴിഞ്ഞു. അവര് കിടന്നിരുന്ന ടെന്റരിക്കാൻ പോയപ്പോ ആ ടെന്റിന്റെ കയറരിക്കാൻ കൈകൾക്ക് ബലമില്ല, കൈകൾ തളർന്നു പോയി. ഒട്ടകത്തിന്റെ പുറത്തോട്ട് കയറാൻ കാല് തളർന്നു പോയി. ജീനി കെട്ടാൻ പറ്റുന്നില്ല, വിരലുകൾ തളർന്നു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ സമയം മുഴുവൻ നിന്ന് കരഞ്ഞു പോയവർ, കിടക്കാൻ കഴിയാതെ പോയവർ, കെട്ടാൻ കൈവിരലുകൾക്ക് ശക്തിയില്ലാത്തവർ, ഇത്രയും നേരം ഖിയാമത്ത് നാള് കേട്ടിട്ട് ഇതുപോലൊരു രാത്രിയിലാണ് ബനുൽ മുസ്തലക്കിരി ആയത്തിറങ്ങിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയുമോ? ആ അവസ്ഥയോർത്ത് ഭീതിരമായി തുറക്കുമോ? അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുമോ? അള്ളാഹനെ സൂക്ഷിച്ചു ജീവിക്കുമോ? എല്ലാവർക്കും ആകാംക്ഷയാണെന്നാണ് ലോകം അവസാനിക്കുന്നത്. അള്ളാഹന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹാബി ഓടി വന്നു, ഓ നബിയെ മത്തസാ എന്നാണ് ലോകം അവസാനിക്കുന്നത്, നബിയെ എന്നാണ് നബിയെ ലോകം അവസാനിക്കുന്നത്. അള്ളാഹന്റെ റസൂൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ലോകം അവസാനിക്കാൻ പോകുമ്പോ, പരലോകത്തേക്ക് പോകാൻ പോകുമ്പോ ലോകാവസാനത്തിന് വേണ്ടി എന്താണ് നീ സമ്പാദിച്ചു വച്ചിരിക്കുന്നത്? ലോകം അവസാനിക്കുകയോ അവസാനിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ എന്താണ് നിന്റെ കയ്യിലുള്ളത്? എന്താണ് നീ സമ്പാദിച്ചു വച്ചത്? സഹോദരങ്ങളെ, ഈ ജനക്കൂട്ടം എനിക്കറിയാം, ലോകാവസാനം അറിയാനുള്ള ജനക്കൂട്ടം. ലോകാവസാനത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ആവേശം. കൊള്ളാം നിങ്ങളെ ഞാൻ ശ്ലാഘിക്കുകയാണ്, പക്ഷേ ചോദിക്കട്ടെ, ലോകാവസാനത്തിന് ശേഷം പോകുമ്പോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്താണ് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാക്കി വെച്ചത്? ആ സഹാബി പറഞ്ഞു, നബിയെ, എന്റെ കയ്യിലുള്ള ഒരേ ഒരു സ്വത്ത്, അങ്ങും അല്ലാഹുമാണ് നബിയേ, അല്ലാഹും അങ്ങും മാത്രമാണ് നബിയേ. അല്ലാഹുവിനോടുള്ള താഴത്ത്, അങ്ങയോടുള്ള മഹബ്ബത്ത്, ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നാൽ നീ രക്ഷപ്പെട്ടവനാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഖിയാമത്ത് കഴിഞ്ഞിട്ടൊരു നാളുണ്ട്, ആ നാളിലേക്ക് വെറുതെ കയ്യും വീശി പോയാ സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണ് മൂള, അമരൊന്നുമില്ലാതങ്ങ് ചെന്നാൽ പോള. സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണ് മൂള, അമരൊന്നുമില്ലാതങ്ങ് ചെന്നാൽ പോള. മൂള പതയ്ക്കും, അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ പോളായിരിക്കും. ഈ ജനക്കൂട്ടം കിയാമത്തുകൾ കേൾക്കാനുള്ള ജനക്കൂട്ടം, എനിക്കതറിയാൻ നന്നായിട്ട്. നാളെ നിങ്ങൾ വരും, ദജ്ജാലിനെ കേൾക്കണം. യജൂജ് മജൂജ് രണ്ടു പേരാണോ, അതിൽ അതിൽ കൂടുതൽ ആളാണ്. അവര് ചൈനയുടെ വൻമതിലാണ് ഇപ്പോഴും ഉള്ളത്. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ മതിൽ അത് തന്നെയാണോ? ഇൻഷാല്ലാ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ കിയാമത്താണൊക്കെ അറിയാം, പക്ഷെ നാളെ പോകുമ്പോ എന്തെങ്കിലും വേണ്ടേ? ലോകം അവസാനിച്ചു, പിന്നെ അള്ളാഹുടെ അടുക്കൽ പോയി എന്തുണ്ട് കയ്യിൽ? എന്തുണ്ട് കയ്യിൽ? ഇല്ലുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാണ് അള്ളാന്റെ അടുക്കലെത്തുമ്പോ എന്റെ കയ്യിൽ എന്താണുള്ളത്? ഞാൻ എന്ത് ചെയ്യാനാണ്? മേരി ജോലി ഖാലി, എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ്. മേരി ജോലി ഖാലി, എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ്. കാലിയായ പോക്കറ്റിലോട്ട് പോയാൽ രക്ഷയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോയി ഇവിടെ ഈ ഭൂമി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള വന്നു. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇൻഷാല്ലാ നാളെ കൃത്യം 8 മണിക്ക് ഇമാം മഹ്ദി ആരാൻ, അള്ളാഹുന്റെ റസൂൽ ഇമാം മഹ്ദിയെ തിരിച്ചറിയാൻ 3 വിശേഷണങ്ങൾ പറയുന്നത്. അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഇമാം മഹ്ദിയെ കാണുമോ? ഇവർ ഇമാം മഹ്ദിയെ കാണാൻ പോകുന്ന ഇമാം മഹ്ദി വേറെടുത്തു പോകും, ഇവർ പുറകെ പോകും. അങ്ങനെ വളരെ വിശാലമായി പ്രവാചകൻ പറഞ്ഞ സംഭവമുണ്ട്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളമ്നാ അൻസനാ വഇല്ലം ഗഫിർലനാ വതർഹംനാ ലനകൂനന്നാ മിനൽ ഖാസിരീൻ. അർഹമർ റഹീമായ അല്ലാഹുവേ, പരമ ദയാലുവായ തമ്പുരാനേ, നമ്മുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനേ. ഭാവി ജീവിതം പാപരഹിതമാക്കണേ അല്ലാ. പൈശാചിക ദുർബോധനത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉഖ്റവിയായ ജീവിതം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവ് നന്നാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോരെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. മണ്ണറകളിൽ കിടക്കുന്ന അവരുടെ കബറിലേക്ക് ഞങ്ങൾ ഓതിയ സ്വലാത്തിന്റെ ഖുർആന്റെ വെളിച്ചം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാക്കണേ അല്ലാ. പടച്ചവനെ പറയുന്നത് ജീവിതത്തിൽ പകർത്തുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു, ഇത് വെറും ഒരു അതര വ്യായാമമാക്കല്ലേ അല്ലാ. കൽവിൽ തട്ടിയതാക്കണേ തമ്പുരാനെ. ആഹിറത്തിലേക്കുള്ള പാതയമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായി കഴിയുന്നവരുടെ രോഗം നീ ശിവയാക്കണേ അല്ലാ. മാരക രോഗവുമായി കഴിയുന്നവരുണ്ട് തമ്പുരാനെ, നീ ശിവയാക്കണേ അല്ലാ. ക്യാൻസർ ബാധിച്ചവർ, വൃക്കരോഗം ബാധിച്ചവർ, നട്ടെല്ലിന് അസുഖം ബാധിച്ചവർ, മുട്ടിന് ബുദ്ധിമുട്ട് വന്നവർ, അല്ലാഹുവേ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ധാരാളം ആളുകളുണ്ട്, നീ ശിവയാക്കണേ അല്ലാ. മരിക്കുന്നതുവരെ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ തമ്പുരാനെ, നീ വരുത്തല്ലേ തമ്പുരാനെ. പടച്ചവനെ ക്യാൻസർ പിടിച്ച് ശരീരം മുഴുവനെ കറുത്ത് കരിവാളിച്ച് മലമൂത്ര വിസർജനം പോലും നടത്താൻ കഴിയാതെ പടം തുണിക്കെട്ട് പോലെ കട്ടിലിൽ ശിഷ്ട ജീവിതം നയിക്കുന്ന ഒരവസ്ഥ ഞങ്ങളിൽ ആർക്കും വരുത്തല്ലേ അല്ലാ, വരുത്തല്ലേ അല്ലാ, വരുത്തല്ലേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് നിന്ന് ആരോഗ്യം നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾ നിങ്ങൾക്ക് നിനക്ക് ശുക്ര ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആരോഗ്യം നീ പിടിച്ചെടുക്കല്ലേ അല്ലാ. ഷുഗർ സംബന്ധമായ രോഗമുള്ളവരെ ശിവയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ അസുഖങ്ങൾ ശിവയാക്കണേ അല്ലാ. അവരെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരുടെ ശിഷ്ട ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവും നീ അവർക്ക്
നിശ്ചയിക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ, അവരെ സ്വർഗത്തിന്റെ കൂട്ടാളികളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ ഹാഫിദീങ്ങളും മാലിമീങ്ങളും ആക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ സൽസ്വാവികളാക്കണേ അല്ലാ, കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ കുഞ്ഞുങ്ങ മക്കൾ കാരണത്താൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ ആർക്കും വരുത്തല്ലേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അപകടങ്ങളോ അസുഖങ്ങളോ വരുത്തല്ലേ അല്ലാ. രാവിലെ സലാം പറഞ്ഞ് സ്കൂൾ ഭാഗം കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളാണ്. പടച്ചവനെ സ്കൂൾ വാനിന്റെ ഡ്രൈവറിന്റെ നിയന്ത്രണം ഒന്ന് വിട്ടപ്പോ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പാർവതി പുത്തനാറിലെ കുഞ്ഞുങ്ങൾ അള്ളാഹുവേ അരുവിയിലേക്ക് മറിഞ്ഞ് ശ്വാസം കിട്ടാതെ നിലവിളിച്ച് മുങ്ങി മരിച്ചുപോയി അല്ലാ. പടച്ചവനെ മൂന്നും നാലും വയസ്സുള്ള പെണ്ണുമക്കൾ ഉമ്മാന്റെ കവിളത്ത് ചുംബനം കൊടുത്തു ഉപ്പയോട് സലാം പറഞ്ഞ് ചോറും പൊതിയും വാങ്ങിച്ചു പോയവരാണ്. വൈകുന്നേരം വെള്ളത്തുണീര് പൊതിഞ്ഞ് ശ്വാസകോശത്തിൽ പാർവതി പുത്തനാറിന്റെ ചെളുകേറി അടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ച പൊന്നുമക്കൾ അല്ലാഹുവേ അവർക്ക് നീ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനം നൽകണേ അല്ലാ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ. പടച്ചവനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ദുരന്തവും ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ല റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിൽ ഇത്രയും നേരം ഒരുമിച്ച് കൂടി അങ്ങ് അകലെ നിന്നെത്തിയ ആളുകളുണ്ട്. നിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ വാക്ക് കേൾക്കാൻ ഖുർആന്റെ വശ്യമധുരം കേൾക്കാൻ എത്തിയവർ അള്ളാഹുവേ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ പറക്കത്ത് ചെയ്യണേ അല്ലാ, കൂലിപ്പണിക്കാരുടെ ആരോഗ്യം നിലനിർത്തണേ അല്ലാ, കൊച്ചുകുട്ടികളുണ്ട് അള്ളാഹുവേ യുവാക്കളുണ്ട് അവർക്കൊരു നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. വന്ന ഓരോരുത്തർക്കും ഓരോ കാലടിക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇത്രയും നേരം കേട്ടതിന്റെ ബറക്കത്തവരുടെ കുടുംബജീവിതത്തിൽ നൽകണേ തമ്പുരാനെ. SSLC പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ കുഞ്ഞുങ്ങൾ നീ അവർക്ക് ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. അള്ളാഹുവോട് ഒരുമിച്ച് കൂടിയ സഹോദരിമാരവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ, അവരെ ജീവിതത്തിന്റെ ദുരന്തങ്ങളും പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ. അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് കെരിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിലൊന്ന് കാണാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാളെ പരലോകത്ത് റസൂലുള്ളാഹിന്റെ തൃക്കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ കോരിക്കുടിക്കാൻ അവസരം നൽകണേ അല്ലാ. പടച്ചവനെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെയും ഈ സദസ്സിൽ ഇതേപോലെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇഹദി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി وسلم اللهم صل على محمد والآل أهل البيت سلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته അല്ലാന്റെ റസൂലേ അങ്ങിങ്ങനെ കിടക്കല്ലേ നബിയേ, അങ്ങാ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കോ നബിയേ. മരിച്ചു കിടക്കുന്ന ഉപ്പായുടെ മുന്നിൽ മുട്ടായി ചോദിക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ വാപ്പാ കണ്ണു തുറക്കൂ, വാപ്പാ കടുപ്പാട്ടം തരൂ, വാപ്പാ മുട്ടായി തരൂ, വാപ്പാ പൊന്നുപോലെ ചുംബനം തരൂ, വാപ്പാ എന്ന് ചോദിക്കുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെ പോലും തോൽപ്പിക്കുന്ന പ്രേമവും ആളെ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുന്ന നബിയേ ഇവരൊക്കെ എന്ന് വഫാത്തായെന്ന് പറയുന്നു, പക്ഷേ അന്ന് വഫാത്തായിട്ടില്ല. അതുകൊണ്ട് എഴുന്നേൽക്കോ നബിയേ, എഴുന്നേൽക്കോ നബിയേ. എന്നിട്ടരാ ഉറയിൽ നിന്നോ ഊരിപ്പിടിച്ചവോട് പുറത്തോ കിടത്തുകൊണ്ട് ആ നിൽക്കുന്ന സഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയാണ്, ധൈര്യമുള്ളവരുണ്ടോ? എന്റെ ഹബീബ് മരിച്ചു എന്ന് എന്റെ ഹബീബ് എന്ന് പറയോ. സങ്കൂച്ചമുള്ളവരും
മുമ്പിലുള്ളതാ. അവന്റെ കഴുപ്പിലാണ് ദീപം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രേമത്തിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാര ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞങ്ങ് തളർന്നു വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു കൊണ്ടുപോയപ്പോ അല്ലാന്റെ റസൂലിന്റെ മുഖത്ത് രേഖയിട്ടു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അബൂബക്കറേ എന്റെ ഈ കൈകൊണ്ടല്ലേ നൂറൊട്ടകത്തിന് പകരമായി എന്റെ ഹബീബിന്റെ തലവെട്ടാടത്തലവെട്ട ആ കിടക്കുന്ന പുണ്യഗേഹത്തിന് ചുംബനം കൊടുത്ത് മതിയായില്ല അബൂബക്കര്, മുത്തം കൊടുത്ത് കൊതി തീർത്തില്ല അബൂബക്കര്, ആ മുഖം വെട്ടിയല്ലോ ആ കഴുത്ത് വെട്ടി മാറ്റാ നൂറൊട്ടകത്തിന് പകരം വാളെടുത്തവരല്ലേ യൂമർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, മങ്കാന യഅബുദുല്ലാഹ് ആര് അല്ലാരെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ ആര് അല്ലാരെ ആരാധിച്ചിട്ടുണ്ടോ അല്ലാഹു ജീവനോടെ ഉണ്ട് മരിച്ചിട്ടില്ല ഉമർ. ആരും അല്ലാഹുവിനെ വണങ്ങിയോ അല്ല ജീവനോടെയുണ്ട് മരിച്ചിട്ടില്ല. പക്ഷേ മൻകാനയഅബുദു മുഹമ്മദ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഇന്ന മുഹമ്മദൻ ഖദമ ആ മുഹമ്മദ് മരിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നുവിനെ സമാധാനിപ്പിക്കുകയാണ്. എല്ലാ രംഗങ്ങളും കഴിഞ്ഞു. അവസാനം അള്ളാഹുവിന്റെ ഹബീബിനെ എല്ലാ കാര്യങ്ങളിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് വഫാത്തിന്റെ വേളയിൽ എല്ലാ ചോദിച്ചറിഞ്ഞത്. ആര് കുളിപ്പിക്കണം, എങ്ങനെ പൊതിയണം, എവിടെ അടക്കണം, ഇതെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ചോദിച്ചത്. അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോൾ ബിലാലുൽ മഅദി റളിയല്ലാഹു തആല അൻഹു എല്ലാം പറച്ചു തോളത്തിട്ടുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ റൗളാ ശരീഫിന്റെ മുമ്പിലേക്ക് വന്നു. അവിടെ വന്ന് നിന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാ, പാവപ്പെട്ട ബിലാല് പോവാണ്, ഇനി ബിലാലിന് മദീനയിൽ നിൽക്കാൻ കഴിയൂല നബിയേ. അള്ളാഹുവിന്റെ റസൂലേ ബിലാലിനെ പോകാൻ ചോദിക്കണം, അങ്ങനെ കിടക്കുന്ന മദീനയിൽ ഈ ബിലാലിന് ഭാഗ്യം വിളിക്കാൻ പറ്റൂല, നിങ്ങൾ മദീനത്തേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിയുടെ റൗളയുടെ പരിസരത്ത് മസ്ജിദുൻ നബവിയുടെ ബാങ്ക് വിളിക്കാനായി മുഅദ്ദീനദാ മൈക്കിന്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത് വന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിളിച്ചാൽ ഈമാരോടെ കേട്ടുകൊണ്ട് വിളിക്കുന്നവരുടെ കൽപരിഞ്ഞു പോവില്ലേ. റസൂലുള്ളാഹിയുടെ പേര് മദീനത്തിൽ നിന്ന് കേൾക്കാൻ എന്തൊരു പ്രയാസമാണ്, അത് ഈമാനിന്റെ നൊമ്പരമാണ് മുസ്ലിമേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല നബിയേ, അല്ലാന്റെ റസൂലേ, അങ്ങയില്ലാത്ത ഈ മദീനയിൽ എനിക്കിനി നിന്ന് ബാങ്ക് വിളിക്കാൻ പറ്റൂല. വഹ്സനു മിങ്ക ലം തറ കാതി ഐനി വജ്മലു മിങ്ക ലം തലിദി നിസാ, അങ്ങയെപ്പോലെ പരിശുദ്ധ മുഖമുള്ള, അങ്ങയെപ്പോലെ ഭംഗിയിൽ ആരും തോറ്റുപോകുന്ന ഭംഗിയുള്ള രസമുള്ള മുഖം ഈ ലോകത്തൊരു പെണ്ണും വേറെ പ്രസവിച്ചിട്ടില്ല നബിയേ. അതുകൊണ്ട് പോവാണ് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും വന്നു പറഞ്ഞ്, ബിലാലെ നിങ്ങൾ കൂടി പോയാൽ ഞങ്ങളുടെ മനസ്സകത്തേക്ക് റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന വാക്കിലൂടെ വാരി വിതറ. ഇനി ആരാണ് ബിലാൽ? അവര് തിരിച്ചുപോയി. പ്രിയമുള്ളവരെ, ആ മദീനത്തിൽ ആ മദീനത്ത് അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവനെ കൊണ്ടുവന്ന് കിടത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ആയിഷാനോട് പോയിട്ട് ചോദിക്കണം, എന്റെ റസൂല കിടക്കുന്ന അതിന്റെ റസൂലിനോട് ഏറ്റവും വലിയ മഹബൂബാര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോൾ ഒന്നിനും കൊള്ളരുതാത്ത പാപപ്പെട്ട ഉമറിന് റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ നൂറത്തകത്തൊരു പകരം വാളുമായി പരക്കം പാഞ്ഞ പാപപ്പെട്ട ഉമറിന് മോനെ അവരുടെ അടുത്ത് കിടക്കാൻ ഇടം ചോദിക്കണമെന്ന് പറഞ്ഞുവിടുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷത്തോടെ സമ്മതിച്ചു. ഇന്ന് മദീനത്ത് ചെന്നാൽ ആ പ്രേമബന്ധങ്ങളുടെ ആ പൊട്ടാച്ചങ്ങളും നമുക്ക് കാണാം. അവരെ സ്നേഹിച്ച പതിനായിരക്കണക്കിന് സഹാബികളും അതിന്റെ അടുത്ത് തന്നെ അൽഹംദുലില്ലാ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് മദീനത്ത് മരിച്ചില്ലെങ്കിലും മദീനയുടെ മനവാളനെ കണ്ടു മരിക്കണ്ടേ.